നഷ്ടമായ ലാഭം. ക്രിസ്തു ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ സാധാരണയായി കാണപ്പെടുന്നതുപോലെ ശിഷ്യന്മാരെ കൂടാതെ മറ്റു പലരും അവന് ചുറ്റും കൂടി വന്നു. തങ്ങളുടെ ഭാഗം വേഗം അവർ നിർവഹിക്കാനിരിക്കുകയായിരുന്ന രംഗങ്ങളെക്കുറിച്ച് യേശു ശിഷ്യന്മാരോട് സംസാരിക്കുകയായിരുന്നു. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ സത്യം ലോകമെങ്ങും അവർ പ്രചരിപ്പിക്കുകയും ഈ ലോകത്തിലെ ഭരണകർത്താക്കൾ അവരുമായി മത്സരത്തിലേർപ്പെടുകയും വേണമായിരുന്നു. അവന്റെ നാമനിമിത്തം അവർ കോടതികളിൽ ഹാജരാക്കപ്പെടുകയും രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുമ്പിൽ നിൽക്കുകയും വേണമായിരുന്നു. ആരും തന്നെ എതിർത്തു പറയുവാൻ സാധ്യമല്ലാത്ത ജ്ഞാനം അവർക്ക് അവൻ വാഗ്ദത്തം ചെയ്തു. പുരുഷാരത്തിന്റെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും എതിരാളികളെ കലക്കത്തിലാക്കുകയും ചെയ്ത അവന്റെ വാക്കുകളുടെ ശക്തിയിൽ തന്റെ അനുഗാമികൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ദൃശ്യമായിരുന്നു. തങ്ങളുടെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്വർഗീയ കൃപ ആഗ്രഹിച്ചിരുന്ന പലരുമുണ്ടായിരുന്നു. സത്യത്തെ അതിന്റെ ശരിയായ വെളിച്ചത്തിൽ വെളിപ്പെടുത്തുന്നതിലുള്ള ക്രിസ്തുവിന്റെ അത്ഭുത ശക്തി അവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഭരണാധികാരികളുടെയും ന്യായാധിപന്മാരുടെയും മുമ്പിൽ സാക്ഷീകരിക്കുന്നതിനാവശ്യമായ ജ്ഞാനം തന്റെ ശിഷ്യന്മാർക്ക് അവൻ വാഗ്ദത്തം ചെയ്യുന്നതും അവർ കേട്ടിരുന്നു എങ്കിൽ അവരുടെ ലൗകിക പ്രയോജനത്തിന് അവൻ തന്റെ ശക്തി കൊടുക്കുകയില്ലേ? പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പങ്കിടുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. സ്വത്തിന്റെ പിന്തുടർച്ചാവകാശത്തെപ്പറ്റി ദൈവം മോശ മുഖാന്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂത്ത മകൻ പിതാവിന്റെ സ്വത്തിൽ നിന്ന് ഇരട്ടി പങ്കും മറ്റു സഹോദരങ്ങൾ തുല്യമായും അവകാശം പ്രാപിച്ചിരുന്നു. ആവർത്തനം 21:17. തന്റെ അവകാശത്തിന്മേൽ സഹോദരൻ വഞ്ചന കാട്ടിയെന്ന് ഈ മനുഷ്യൻ ചിന്തിക്കുന്നു. തനിക്ക് അവകാശമായത് ലഭിക്കേണ്ടതിന് അവൻ ചെയ്ത എല്ലാ പ്രയത്നവും പാഴായിപ്പോയതുകൊണ്ട് ക്രിസ്തു ഇടപെട്ടാൽ വിജയമായി തീരുമെന്ന് അവൻ ആഗ്രഹിച്ചു. മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും ശാസ്ത്രിമാരെയും പരീശന്മാരെയും അവൻ നിഷേധിക്കുന്നതും ഈ മനുഷ്യൻ കേട്ടിരുന്നു. ഇങ്ങനെ ആജ്ഞാശക്തിയുള്ള വാക്കുകൾ തന്റെ സഹോദരനോട് കൽപ്പിച്ചിരുന്നെങ്കിൽ അവൻ അനുസരിക്കുകയും തനിക്ക് അവകാശമായത് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ക്രിസ്തു നൽകിയ പരിപാവനമായ നിർദ്ദേശങ്ങളുടെ മധ്യത്തിലും ഈ മനുഷ്യൻ തന്റെ സ്വാർത്ഥ താൽപര്യം മാത്രം വെളിപ്പെടുത്തുകയായിരുന്നു. തന്റെ ഭൗമിക താൽപ്പര്യങ്ങൾക്ക് മാത്രം പ്രയോജനം സിദ്ധിക്കുന്ന ഒന്നായി അവൻ കർത്താവിന്റെ കഴിവിനെ അഭിനന്ദിച്ചു. എന്നാൽ ആത്മീയ സത്യങ്ങൾ അവന്റെ മനസ്സിനെയോ ഹൃദയത്തെയോ സ്വാധീനിച്ചില്ല. അവകാശം പ്രാപിക്കുക എന്നത് മാത്രമായിരുന്നു അവനെ പിടിച്ചമർത്തിയിരുന്ന ഘടകം. ധനവാനെങ്കിലും നമുക്കുവേണ്ടി ദരിദ്രനായി തീർന്ന മഹത്വത്തിന്റെ രാജാവായ യേശു ദിവ്യസ്നേഹത്തിന്റെ നിധികൾ അവന് തുറക്കുകയായിരുന്നു. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി അവനോട് പരിശുദ്ധാത്മാവ് സമ്പാദിക്കുകയായിരുന്നു. 1 Petrus 1:4. ക്രിസ്തുവിന്റെ ശക്തിയുടെ തെളിവും അവൻ ദർശിച്ചിരുന്നു. മഹാഗുരുവായ കർത്താവിനോട് സംസാരിക്കുന്നതിനും തന്റെ ഹൃദയത്തിലെ അതിശ്രേഷ്ഠ താൽപര്യം പ്രകടമാക്കുന്നതിനുമുള്ള അവസരം അവനിപ്പോൾ കൈവന്നിരിക്കുകയാണ്. ജോൺ ബന്യൻ തന്റെ പുസ്തകത്തിൽ രൂപകമായി വിവരിച്ചിരിക്കുന്നവനും വൃത്തികെട്ട നുണകൾ അന്വേഷിച്ച് നടക്കുന്നവനുമായ മനുഷ്യനെപ്പോലെ അവന്റെ കണ്ണുകൾ ഭൂമിയിലേക്ക് തന്നെ പതിച്ചിരുന്നു. തന്റെ തലമേലുള്ള കിരീടം അവൻ കണ്ടില്ല. ശീമോൻ മാഗസിനെ പോലെ ദൈവിക ദാനത്തെ ലൗകിക ലാഭത്തിനുള്ള ഉപാധിയായി അവൻ വിലമതിച്ചു. രക്ഷകന്റെ ഈ ഭൂമിയിലെ ദൗത്യം അതിന്റെ അന്ത്യത്തോടടുക്കുകയായിരുന്നു. തന്റെ കൃപയുടെ രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള വേല പൂർത്തിയാക്കുന്നതിന് ഏതാനും ചില മാസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു കഷണം സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇടപെട്ട് തന്റെ വേലയിൽ നിന്ന് അവൻ വ്യതിചലിക്കേണ്ട അനുഭവം വന്നുപെടുമായിരുന്നു. പക്ഷെ യേശു തന്റെ ദൗത്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചില്ല. മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ശരിയായതെന്തെന്ന് ഈ മനുഷ്യനോട് യേശുവിന് പറയാമായിരുന്നു. ഇതിൽ ന്യായമെന്തെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ സഹോദരന്മാർ രണ്ടുപേരും ദുർമോഹികൾ ആയതുകൊണ്ടാണ് വഴക്കുണ്ടായത്. ഇപ്രകാരമുള്ള വഴക്കുകൾ തീർക്കുന്നത് എന്റെ ജോലിയല്ല എന്ന് യേശു പറഞ്ഞു. സുവിശേഷം പ്രസംഗിക്കുക എന്ന മറ്റൊരു കാര്യത്തിനാണ് അവൻ വന്നത്. അത് മുഖാന്തരം നിത്യമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ തിരിച്ചുവിടണമായിരുന്നു. തന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പാഠം ക്രിസ്തു ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ അടങ്ങിയിരിക്കുന്നു. അവൻ 12 പേരെ തിരഞ്ഞെടുത്ത് അയച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. 10:7-8. മനുഷ്യരുടെ താൽക്കാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അവരുടെ കർത്തവ്യമല്ലായിരുന്നു. മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ജോലി. മനുഷ്യവർഗത്തിന് അനുഗ്രഹം പകരുവാനുള്ള അവരുടെ അധികാരം ഈ വേലയിൽ അടങ്ങിയിരുന്നു. മാനുഷിക ദുഃഖങ്ങളുടെയും പാപങ്ങളുടെയും ഏക പരിഹാരം ക്രിസ്തുവാണ്. സമൂഹത്തിന് ശാപമായ തിന്മകളെ ശമിപ്പിക്കുവാൻ അവന്റെ കൃപയുടെ സുവിശേഷത്തിന് മാത്രമേ സാധ്യമാകൂ. ധനവാന്മാർ ദരിദ്രരോട് കാട്ടുന്ന അനീതിയുടെയും ദരിദ്രർ ധനവാന്മാരോട് കാണിക്കുന്ന വെറുപ്പിന്റെയും അടിസ്ഥാന കാരണം സ്വാർത്ഥതയാണ്. ക്രിസ്തുവിന് സമർപ്പിക്കപ്പെടുന്നതിൽ കൂടെ മാത്രം ഇത് ദൂരീകരിക്കപ്പെടുന്നു. പാപത്തിന്റെ സ്വാർത്ഥ ഹൃദയത്തിനു പകരം സ്നേഹത്തിന്റെ പുതുഹൃദയം നൽകുന്നത് അവൻ മാത്രമാണ്. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന ആത്മാവിന്റെ ശക്തിയിൽ ക്രിസ്തു ദാസന്മാർ സുവിശേഷം പ്രസംഗിക്കുകയും അവൻ ചെയ്തതുപോലെ അവർ മനുഷ്യനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ മനുഷ്യശക്തി കൊണ്ട് ചെയ്യുവാൻ അസാധ്യമായ ഈ പ്രവൃത്തിയുടെ അനന്തരഫലം മനുഷ്യവർഗത്തിന്റെ ഉന്നതിക്കും അനുഗ്രഹത്തിനുമായി വെളിപ്പെട്ടു വരും. തന്നോട് ചോദിച്ചവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രശ്നത്തിന്റെയും അതുപോലുള്ള തർക്കങ്ങളുടെയും തായ്വേരിൽ സ്പർശിച്ചുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു: സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഒരു ഉപമയും അവരോട് പറഞ്ഞത്: ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടോ, എന്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ച്. പിന്നെ അവൻ പറഞ്ഞത്: ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്: മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. മൂഢനായ ധനവാന്റെ ഉപമയിൽ കൂടെ തങ്ങളുടെ സർവവും ഈ ലോകം തന്നെയാണെന്ന് ഗണിക്കുന്നവരുടെ ഭോഷത്വത്തെ ക്രിസ്തു വെളിപ്പെടുത്തുന്നു. ഈ മനുഷ്യൻ സർവവും ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചത്. അവന്റെ പുരയിടത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനെ അനുവദിച്ചു. കാരണം അതിന്റെ പ്രകാശം നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും വീഴുന്നുണ്ട്. എല്ലാവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യുന്നു. ദൈവം സസ്യങ്ങൾ വളരുമാറാക്കുകയും വയലുകൾ ധാരാളമായി വിളയിക്കുകയും ചെയ്യുന്നു. തന്റെ വിളവ് കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് ധനവാൻ പരിഭ്രമത്തിലായി. അവന്റെ കളപ്പുരകൾ നിറഞ്ഞുപോയത് നിമിത്തം അധികമായ വിളവ് സ്വരൂപിക്കുവാൻ സ്ഥലമില്ലാതെയായി. സകല കൃപകളും പുറപ്പെട്ടു വന്ന ദൈവത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതിന് തന്റെ ധനത്തിന്മേൽ അവനെ ദൈവം കാര്യവിചാരകനാക്കിയിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കിയില്ല. ദൈവത്തിന്റെ ഗൃഹവിചാരകൻ ആയിത്തീരുന്നതിനുള്ള അനുഗ്രഹീത അവസരം അവനും ലഭിച്ചെങ്കിലും തന്റെ സ്വന്തം സുഖത്തെ ശുശ്രൂഷിക്കുന്നതിന് മാത്രം അവൻ താൽപ്പര്യപ്പെട്ടു. ദരിദ്രന്മാർ, അനാഥർ, വിധവമാർ, കഷ്ടപ്പെടുന്നവർ, പീഡിതർ എന്നിവരുടെ അവസ്ഥ ധനവാന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തന്റെ ധനം ആവശ്യമായിരിക്കുന്ന അനേക സ്ഥലങ്ങളുണ്ട്. തന്റെ സമൃദ്ധിയുടെ ചെറിയൊരംശം കൊണ്ട് അനേക കുടുംബങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരാകുകയും വിശപ്പുള്ള അനേകർക്ക് ഭക്ഷണം ലഭിക്കുകയും നഗ്നരായ അനേകർ ഉടുപ്പിക്കപ്പെടുകയും ധാരാളം ഹൃദയങ്ങൾ സന്തുഷ്ടിയാൽ നിറയപ്പെടുകയും ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടിയുള്ള അനേക പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയും സ്തുതിസ്തോത്രങ്ങൾ സ്വർഗത്തിലേക്ക് കരയേറുകയും ചെയ്യുമായിരുന്നു. ആവശ്യക്കാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദരിദ്രനു വേണ്ടി അവൻ നന്മ ഒരുക്കുകയും ചെയ്യുമായിരുന്നു. സങ്കീർത്തനം 68:10. ധനവാന് നൽകിയിരുന്ന അനുഗ്രഹങ്ങളിൽ കൂടെ അനേകരുടെ ആവശ്യങ്ങൾക്കുള്ള ധനം നൽകപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അവൻ സാധുക്കളുടെ നിലവിളിക്കെതിരെ തന്റെ ഹൃദയ കവാടം അടച്ചു കളഞ്ഞു. അവന്റെ ദാസന്മാരോട് ഇപ്രകാരം അവൻ പറഞ്ഞു: ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ഈ മനുഷ്യന്റെ ലക്ഷ്യം നശിച്ചുപോകുന്ന മൃഗങ്ങളുടേതിലും ഉന്നതമല്ല. ദൈവവും സ്വർഗവും ഭാവി ജീവിതവും ഇല്ല എന്നവണ്ണം അവൻ ജീവിച്ചു. തന്റെ കൈവശമുള്ളതെല്ലാം തന്റെ സ്വന്തമാണെന്നും ദൈവത്തോടും മനുഷ്യരോടും തനിക്കൊരു കടപ്പാടുമില്ലെന്നും അവൻ ചിന്തിച്ചു. സങ്കീർത്തനക്കാരൻ ഈ ധനവാനെ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു: ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. സങ്കീർത്തനം 14:1. ഈ മനുഷ്യൻ തനിക്കായി തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഭാവിക്ക് വേണ്ടി ആവശ്യമുള്ളതെല്ലാം ചരിതിച്ചു വയ്ക്കപ്പെട്ടതായി അവൻ കാണുന്നു. അവന്റെ അധ്വാനഫലം സ്വരൂപിച്ചു കൂട്ടുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്നും അവന് ലക്ഷ്യമല്ല. മറ്റു മനുഷ്യരെക്കാളും അധികം പ്രീതി ലഭിച്ചവനായി അവൻ തന്നെത്താൻ കണക്കാക്കുന്നു. ബുദ്ധിപൂർവമായ അവന്റെ കാര്യപ്രാപ്തിയിൽ അവൻ അഭിമാനം കൊള്ളുന്നു. സമ്പാദ്യശീലനും ബുദ്ധിമാനുമായി അവനെ തന്റെ പട്ടണവാസികൾ ബഹുമാനിക്കുന്നു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. സങ്കീർത്തനം 49:18. എന്നാൽ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. ധനവാനായ മനുഷ്യൻ ആനന്ദത്തിന്റെ നാളുകൾ ഭാവിയിൽ കാണുമ്പോൾ കർത്താവ് വ്യത്യസ്തമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അവിശ്വസ്തനായ കാര്യവിചാരകന് ഇപ്രകാരം ദൂത് ലഭിക്കുന്നു: മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പണത്തിന് നൽകുവാൻ കഴിയാത്ത ഒരു വസ്തുത ഇവിടെ കാണുന്നു. അവൻ സമ്പാദിച്ചു കൂട്ടിയ ധനം കൊണ്ട് മരണത്തെ മാറ്റി നിർത്തുവാൻ സാധിക്കുന്നില്ല. തന്റെ ജീവിതകാലം മുഴുവനുമുള്ള അധ്വാനം കൊണ്ട് സ്വരൂപിച്ചു കൂട്ടിയതെല്ലാം ഉപയോഗശൂന്യമായി തീരുന്നു. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? വിശാലമായ അവന്റെ വയലുകളും നിറഞ്ഞു കവിയുന്ന കളപ്പുരകളും തന്റെ നിയന്ത്രണത്തിൽ നിന്നും അകന്നുപോകുന്നു. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. സങ്കീർത്തനം 39:6. ഈ അവസരത്തിൽ അവന് വിലയേറിയതായിട്ടുള്ളത് അവൻ കരുതിയില്ല. തന്റെ സ്വാർത്ഥ താല്പര്യ നിമിത്തം അവന്റെ സഹജീവികളിലേക്ക് ഒഴുകേണ്ടിയിരുന്ന കൃപ നിറഞ്ഞ ദിവ്യസ്നേഹം അവൻ നിരസിച്ചു കളഞ്ഞു. ഇങ്ങനെ അവൻ ജീവനെ ഉപേക്ഷിച്ചു കളഞ്ഞു. കാരണം ദൈവം സ്നേഹമാണ്, സ്നേഹമാണ് ജീവൻ. ആത്മീയമായതിനേക്കാളും വലുതായി ഈ മനുഷ്യൻ ഭൗമികമായതിനെ തിരഞ്ഞെടുത്തു. ഭൗമികമായതിനോട് കൂടെ അവനും കടന്നു പോകേണ്ടത് തന്നെയാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സങ്കീർത്തനം 49:20. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. എല്ലാ കാലഘട്ടത്തിലും ഈ ചിത്രം യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾ സ്വാർത്ഥലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും സമ്പത്ത് സ്വരൂപിക്കുകയും പുരാതന ബാബിലോണ്യരെ പോലെ വൻ മാളികകൾ പണിയുകയും ചെയ്തേക്കാം. പക്ഷേ നാശദൂതൻ കടന്നു കയറാത്ത വിധം ഉയരത്തിൽ മതിൽ പണിയുവാനോ ബലിഷ്ഠമായ വാതിൽ നിർമ്മിക്കുന്നതിനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ബേൽശസർ രാജാവ് തന്റെ അരമനയിൽ ഒരു വലിയ വിരുന്നൊരുക്കി. പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. പക്ഷേ അദൃശ്യകരം അവന്റെ നാശം ചുവരന്മേൽ എഴുതി. ശത്രു സൈന്യത്തിന്റെ ജയാരവം അവന്റെ അരമനവാതിൽക്കൽ കേൾക്കുകയും ചെയ്തു. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽശസർ കൊല്ലപ്പെട്ടു. ദാനിയൽ 5:30. സ്വയത്തിനു വേണ്ടി ജീവിക്കുന്നത് നശിക്കുക എന്നതു തന്നെയാണ്. ദുർമോഹം, തനിക്കായി തന്നെയുള്ള നേട്ടം എന്നിവ ജീവനിൽ നിന്നും ദേഹിയെ വേർപ്പെടുത്തുന്നു. സ്വയത്തിലേക്ക് അവനെ ആകർഷിക്കുന്നത് സാത്താന്റെ ആത്മാവാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവ് മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സ്വയത്തെ യാഗമായി അർപ്പിക്കുകയും തനിക്കായി ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. 1 യോഹന്നാൻ 5:11-12. ആയതിനാൽ സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു.